ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വെള്ളിയാഴ്ച യോഗത്തിൽ നിങ്ങളോട് വചനം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ പ്രാവശ്യവും വചനം പറയുമ്പോൾ അത് എനിക്ക് തന്നെ ആത്മീയ വർധനയ്ക്കായി തീരുന്നു. കൂടുതൽ സമാധാനം ലഭിക്കുന്നു, കൂടുതൽ സൗഖ്യം ലഭിക്കുന്നു. വചനം പറഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയ കൃതാർത്ഥത അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ഒരു സംതൃപ്തി, ആത്മീയ സംതൃപ്തി, അത് ലഭിക്കുന്നത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ എല്ലാവരെയും മുൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, രണ്ടാം ശനിയാഴ്ചകളിലും രണ്ടാം ഞായറാഴ്ചകളിലും മൂന്നാം ഞായറാഴ്ചകളിലും നമ്മുടെ വെള്ളിയാഴ്ച യോഗത്തിലും നമ്മുടെ തിങ്കളാഴ്ച യോഗത്തിലും എല്ലാം നിങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നതും നമ്മുടെ ഹാളുകൾ നിറയെ ഇരിക്കുന്നതും നമ്മുടെ പന്തലിലും കൂടി കവിഞ്ഞ് ഇരിക്കുന്നതുമെല്ലാം എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ കുളിരി പകരുന്നു. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം ഭാവനയിൽ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. 84 സങ്കീർത്തനമാണ് ഇന്നത്തെ ധ്യാന വിഷയം. 84 സങ്കീർത്തനം. ആദ്യം നമുക്ക് ആ സങ്കീർത്തനം ഒന്ന് വായിച്ചു കേൾക്കാം.
സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. ഉരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ, നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിൻ്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ വാതിൽകാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ദൈവത്തിന് സ്തോത്രം. ഈ 84 സങ്കീർത്തനം സങ്കീർത്തനങ്ങളുടെ മുത്ത് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിന് ചുറ്റും ഒരു പ്രകാശ വലയമുണ്ട് എന്ന് പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ പറയുന്നു. ദാവീദ് രാജാവ് യുദ്ധം ചെയ്ത് കഴിഞ്ഞുകൂടിയ നാളുകളിൽ പർവ്വതങ്ങളുടെയും മരുഭൂമികളുടെയും സുഗന്ധം അനുഭവിച്ചിരുന്നു എന്ന് ഭാവനയിൽ കണ്ടുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തെ പലരും വ്യാഖ്യാനിക്കുന്നത്. 23 സങ്കീർത്തനം ഏറ്റവും ജനപ്രീതിയുള്ളതാണ്. 103 സങ്കീർത്തനം ഏറ്റവും സന്തോഷദായകമാണ്. 119 സങ്കീർത്തനം ഏറ്റവും പ്രായോഗികമാണ്. 51 സങ്കീർത്തനം ഏറ്റവും അനുതാപ നിർഭരമാണ്. എന്നാൽ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും മാധുര്യമേറിയതാണ് 84 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം എന്നാണ്. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം അനേകമുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ കാണുന്ന ഒരു പ്രത്യേകത, അതിൻ്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 10-ഉം 11-ഉം വാക്യങ്ങൾ.
നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ.
നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ.
ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ
ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ
എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം.
എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുക എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത് സ്വന്തം പിതാവായ കോരഹിൻ്റെ കൂടെ ജീവിക്കുന്നതിനെക്കുറിച്ചാണ്. എന്നാൽ കോരഹിൻ്റെ കൂടെ വസിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം അപ്പൻ കോരഹ് ദൈവത്തോട് മത്സരിക്കുന്നതിനായി തീർന്നു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനത് സാധിക്കുന്നത്. ദൈവത്തോട് മത്സരിക്കുന്നവനായി തീർന്നു. ദൈവം തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ പരമേൽപ്പിച്ച് ജനത്തെ നയിക്കാൻ നിയമിച്ചാക്കിയ മോശയോട് കോരഹ് മത്സരിച്ചു. എന്നാൽ 1 പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കോരഹ് മോശയുടെ ഒരു കസിനാണ് എന്ന്. കോരഹിൻ്റെ അപ്പനും മോശയുടെ അപ്പനും ജ്യേഷ്ഠാനുജന്മാരായിരുന്നു. കോരഹിനും കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിത്തം കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് 1 9:19 നമുക്ക് വായിക്കാം. 1 9:19.
കോരഹിൻ്റെ മകനായ എബ്യാസാഫിൻ്റെ മകനായ കോരയുടെ മകൻ ശല്ലൂമും അവൻ്റെ പിതൃഭവനത്തിലെ അവൻ്റെ സഹോദരന്മാരായ കോരഹ്യരും കൂടാരത്തിൻ്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു.
കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം.
അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിന് മേൽവിചാരകന്മാരായി പ്രവേശന പാലകരായിരുന്നു.
അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിന് മേൽവിചാരകന്മാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ വേലയിൽ പങ്കാളികളായിരുന്നു ഈ കോരഹ്. കോരഹിനെ പോലെ തന്നെ ദാഥാൻ, അബീറാം എന്നവരും കർത്താവിൻ്റെ വേലയിൽ, ആലയത്തിൽ, പ്രാകാരത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളായി നിന്നവരായിരുന്നു. അവർക്കും ശുശ്രൂഷയുണ്ടായിരുന്നു. അവർ ഏതെങ്കിലും താണ നിലവാരത്തിലായി അവരെ നിർത്തിയിരുന്നില്ല. അവരെ ഉന്നതമായ ഒരു നിലവാരത്തിൽ തന്നെയാണ് അവരെ പരിഗണിച്ചിരുന്നത്. അത് മോശി അവരോട് പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. മോശി അവരോട് പറയുന്നുണ്ട്, ദൈവം തന്ന ശുശ്രൂഷ നിങ്ങൾക്ക് പോരെ, നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ എന്ന് മോശി അവരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശുശ്രൂഷയുണ്ട് എന്ന്, അതിനപ്പുറത്ത് പൗരോഹിത്യം കൂടെ നിങ്ങൾ കാംക്ഷിക്കുന്നുവോ എന്നാണ് മോശി അവരോട് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
അവൻ നിന്നെയും ലേവി പുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ, നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നുവോ?
നിങ്ങൾ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേലയുണ്ടായിരുന്നല്ലോ, ശുശ്രൂഷ ഉണ്ടായിരുന്നല്ലോ, പൗരോഹിത്യം കൂടെ നിങ്ങൾ കാംക്ഷിക്കുന്നുവോ?
ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടുകാർ ഒക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു.
ഇത് ഹേതുവായി നീയും നീ പൗരോഹിത്യം കൂടെ കാംക്ഷിക്കുന്നതുകൊണ്ട് ദൈവത്തിന് വിരോധമായിട്ടാണ് നിങ്ങൾ കൂട്ടം കൂടിയിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് വിരോധമായിട്ടല്ല എന്ന് പറഞ്ഞാൽ, മോശയ്ക്ക് വിരോധമായിട്ടല്ല നിങ്ങൾ കൂട്ടം കൂടിയിരിക്കുന്നത്. കോരഹ്, ദാഥാൻ, അബീറാം എന്നവർ മോശയ്ക്ക് വിരോധമായി കൂട്ടം കൂടി മത്സരിച്ചു. മോശയെ അവർ ധിക്കരിച്ചു. അപ്പോൾ ദൈവം അരുളി ചെയ്തു അവർക്ക് കഠോരമായ ശിക്ഷ വരുമെന്ന്. അതാണ് നാം വായിക്കുന്നത്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 26-ാം വാക്യം മുതൽ വായിക്കാം.
അവൻ സഭയോട്, ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നിനെയും തൊടരുത് എന്ന് പറഞ്ഞു.
ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞു, ഈ ദുഷ്ട മനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നിനെയും തൊടരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് വായിക്കാം.
അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീറാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിൽ നിന്ന് മാറിപ്പോയി.
എല്ലാവരും, ഇസ്രായേൽ സഭ എല്ലാവരും മത്സരികളുടെ അടുക്കൽ നിന്ന് മാറിപ്പോയി.
എന്നാൽ ദാദാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താൻ താങ്കളുടെ കൂടാരവാതിൽക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും.
ദൈവത്തിന് സ്തോത്രം. ഭൂമി വായ് വിളർന്ന് അവരെ വിഴുങ്ങിക്കളയും എന്ന് ദൈവം പറഞ്ഞു. തുടർന്ന് വായിക്കാം.
അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്ന് ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു.
വലിയൊരു ശിക്ഷാവിധിയാണ് ഉണ്ടായത്. എല്ലാവരും അവരോട് കോരഹിനോടും ദാഥാനോടും അബീരാമിനോടും ചേർന്ന് ദൈവത്തോടും ദൈവകൃഷ്ണനായ മോശയോടും മത്സരിച്ചവർ എല്ലാവരും അവരെല്ലാവരും അപ്പോൾ തന്നെ ഭൂമി വായ് വിളർന്ന് വിഴുങ്ങി പാതാളത്തിലേക്ക് താണു പോകേണ്ടി വന്നു. എന്നാൽ നാം കാണുന്ന ഒരു പ്രത്യേകത, കോരഹിൻ്റെ മക്കൾ ആ കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പൻ്റെ കൂടെ നിൽക്കാതെ ദൈവത്തിൻ്റെ കൂടെ കോരഹിൻ്റെ മക്കൾ നിന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കോരഹിൻ്റെ മക്കൾക്ക് നാശം വന്നില്ല. സംഖ്യാപുസ്തകം 26:10-11 വാക്യങ്ങൾ നോക്കി വായിക്കാം.
ഭൂമി വായ് തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല.
കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവർ വിറയലോടെ അവരോടി സമാഗമ കൂടാരത്തിൽ അകത്ത് കടന്ന് അവര് യഹോവയുടെ പ്രാകാരത്തിൽ പ്രവേശിച്ച് അവരെ യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവര് ശിക്ഷാവിധിയിൽ നിന്ന് മുക്തരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ ശുശ്രൂഷയെയും ഒരിക്കലും എതിർത്തു പോകരുത്. എത്ര സ്വന്തപ്പെട്ടവരാണെങ്കിലും എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് വിട്ടു മാറിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യലേഖനം 5:1 ഒടുവിലത്തെ ഖണ്ഡിക നമുക്ക് വായിക്കാം.
ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ
അത്യാഗ്രഹിയോ
വിഗ്രഹാരാധിയോ
വാവിഷ്ഠാനക്കാരനോ
മദ്യപനോ
പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്.
അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ.
അവിശ്വാസിയെ നിങ്ങളിടയിൽ നിന്ന് നീക്കിക്കളവിൻ. മത്സരിക്കുന്നത് അവിശ്വാസം കൊണ്ടാണ്. അവിശ്വാസിയുമായി കൂട്ടുവേണ്ട. അതുകൊണ്ടാണ് കോരിന്ത് ലേഖനത്തിൽ വീണ്ടും അപ്പോസ്തലൻ പറയുന്നു. കോരിന്ത്യർക്കിടയിൽ 2:14 മുതൽ,
നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്.
ഞാൻ പറയാറുണ്ടല്ലോ, ഡോണ്ട് ബി യോക് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. ലിവിങ് ബൈബിളിൽ അങ്ങനെയാണ്, ഡോണ്ട് ബി യോക്ഡ്, ഒരു നുകത്തിൽ വെച്ച് പോടരുത്. ഡോണ്ട് ബി യോക് വിത്ത് അൺബിലീവേഴ്സ്, അവിശ്വാസികളുടെ കൂടെ ഒരു നുകത്തിൽ വെച്ച് പോടരുത്. ഒരു നുകത്തിൽ ഒരു വശത്തൊരു വിശ്വാസിയും മറുവശത്ത് അടുത്തത് ഒരവിശ്വാസിയുമായി അങ്ങനെ പൂട്ടി പോകാനിട വരരുത്. ഡോണ്ട് ബി യോക്ഡ് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. ദൈവത്തിന് സ്തോത്രം. അവിശ്വാസികളുടെ ഇണയല്ല പിണ കൂടരുത്.
നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച,
നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച,
വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ,
വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ,
ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം,
ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം,
അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി.
ബലിയാൽ എന്ന് പറയുന്നത് പിശാചിന്റെ സന്തതി എന്ന അർത്ഥമാണ്. ദ സൺസ് ഓഫ് സേറ്റൻ. ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ദൈവത്തിന് സ്തോത്രം. സ്വന്തം പിതാവിനെ വിട്ട് കോരഹിൻ്റെ മക്കൾ അവർ ഓടി രക്ഷപ്പെട്ടു. എവിടെ? യഹോവയുടെ പ്രാകാരങ്ങളിൽ കൂടി രക്ഷപ്പെട്ടു. അതിനെ ഓർത്തുകൊണ്ട് പിൽക്കാലത്ത് കോരഹിൻ്റെ മക്കളുടെ തലമുറ പാടി, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കകത്തോമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽകാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടെ കഴിക്കുന്നതാണ് ഏറ്റവും മധുരതരമായ അനുഭവമെന്ന് ദൈവമക്കൾ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ കീർത്തനം പാടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കും ഓർക്കാം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവം ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നതാണോ, കർത്താവിനെ സ്തുതിക്കുന്നതാണോ. ദൈവം തന്ന നന്മകൾ പേർത്തും പേർത്തും ഓർത്ത് കർത്താവിന് മഹത്വം കയറ്റുന്നതാണോ. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ഓർത്ത് ദൈവത്തെ നാം സ്തുതിക്കുന്നവരാണോ. ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്ക് ഉത്തമമെന്ന് ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വാതിൽകാവൽക്കാരനിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും ആ ഒരു ശീലം നിങ്ങൾക്കില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടതിനെ തുടർന്ന് നിങ്ങൾ ആ ഒരു ശീലം അഭ്യസിക്കുക, അത് നിങ്ങൾ തുടങ്ങുക. കർത്താവിന് സ്തോത്രം. ടു ബി അലോൺ വിത്ത് ജീസസ്, യേശുവിൻ്റെ കൂടെ ഏകനായിരിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കൂടെ തനിയേയിരിക്കുക, യേശുവിൻ്റെ തിരുവചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുക, യേശു നന്മകൾ എണ്ണി എണ്ണി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ദൈവം നമുക്ക് തന്ന മക്കൾ, അവർക്ക് ആരോഗ്യം തന്നത്, അവർക്ക് സുബോധം തന്നത്, അവർക്ക് ബുദ്ധി തന്നത്, അവർക്ക് തന്നതായ നന്മകൾ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് ആഹാരത്തിന് മാർഗം തന്നത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ വചനം വായിക്കാൻ കൃപ തന്നത്, അതിനുള്ള വിദ്യാഭ്യാസം തന്നത് സ്തോത്രം, അതിനുള്ള അക്ഷരാഭ്യാസം തന്നത് എല്ലാം ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് ഇന്നും വചനം വായിക്കുക പോലും ചെയ്യാൻ അന്ധകാരത്തിൽ കഴിയുന്നു. എന്ന് വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് തന്നല്ലോ, വചനത്തിൻ്റെ പ്രകാശം നമുക്ക് തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്താണ് വിശ്വാസി അവിശ്വാസി എന്നുള്ള ബന്ധം നമുക്ക് കർത്താവ് കാണിച്ചു തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ, അവിടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് ദൈവം കൽപ്പിക്കുന്നതിൻ്റെ പൊരുള് നമുക്ക് മനസ്സിലാക്കി തന്നല്ലോ. കർത്താവിന് സ്തോത്രം. അവരെ വെറുക്കുന്നത് കൊണ്ടല്ല, അവരെ പകയ്ക്കുന്നത് കൊണ്ടല്ല, ദൈവത്തിന് സ്തോത്രം. അവരെ നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള വേദനയോടുകൂടി, പക്ഷേ അവരുടെ പാപത്തിൽ പങ്കാളിയാകാതെ നാം സൂക്ഷിച്ചു നിൽക്കണം. യൂദാസ്ലീഹ പറയും, നമ്മുടെ ജീവിതത്തിൽ അവരുടെ പാപങ്ങളിൽ പങ്കാളികളായി നാം നശിക്കരുത്, പക്ഷേ അവരെ വലിച്ചെടുക്കാൻ നാം ശ്രമിക്കണമെന്ന്, തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ നാം ശ്രമിക്കുക എന്ന് യൂദായുടെ ലേഖനം അവസാന ഭാഗം നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ജഡത്താൽ കറവിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് കരുണ കാണിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ജഡത്താൽ കറവിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് എന്ന് പറയുന്നത് ലിവിങ് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവര് തീയിൽ വെന്തുകൊണ്ടിരിക്കുന്നു, നാം അവരെ വലിച്ചെടുക്കാനുള്ള പരിശ്രമത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ തീ പിടിക്കരുത്, നമുക്ക് കേടുപറ്റരുത്. അങ്ങനെ സൂക്ഷ്മതയോടെ വേണം അവരെ രക്ഷിക്കാൻ ശ്രമിക്കാൻ. ദൈവത്തിന് സ്തോത്രം. അവരെ പകയ്ക്കുകയല്ല, എന്നാൽ അവരിൽ നിന്ന് മാറി നിന്നുകൊള്ളണം. ആ തീജ്വാല നമ്മിൽ ഏൽക്കാതെ നാം മാറി നിന്നുകൊള്ളണം. കർത്താവിന് സ്തോത്രം. ലിവിങ് ബൈബിളിൽ യൂദായുടെ ലേഖനം മൂന്നാം വാക്യം ഞാൻ വായിക്കാം. സേവ് സം ബൈ സ്നാച്ചിങ് ദം ആസ് ഫ്രം ദി വെരി ഫ്ലെയിംസ് ഓഫ് ഹെൽ ഇറ്റ്സെൽഫ് ആൻഡ് ആസ് ഫോർ അതേഴ്സ് ഹെൽപ് ദം ടു ഫൈൻഡ് ദ ലോർഡ് ബൈ ബീങ് കൈൻഡ് ടു ദം ബട്ട് ബി കെയർഫുൾ ദാറ്റ് യു യുവേഴ്സസ് ആർ നോട്ട് പുൾഡ് അലോങ് ഇൻ ടു ദർ സിൻസ്. ദൈവത്തിന് സ്തോത്രം. ട്രൈ ടു ഹെൽപ് ദോസ് ഹു ആർഗ്യൂ എഗൻസ്റ്റ് യു. ബി മേഴ്സിഫുൾ ടു ദോസ് ഹു ഡൗട്ട്. സേവ് സം ബൈ സ്നാച്ചിങ് ദം ആസ് ഫ്രം ദ വെരി ഫ്ലെയിംസ് ഓഫ് ഹെൽ ഇറ്റ്സെൽഫ്. നരകത്തിൻ്റെ തീജ്വാലയിൽ നിന്ന് അതിൽ നശിച്ചുകൊണ്ടിരിക്കുന്നവരെ വലിച്ചെടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുകയും. ആൻഡ് ആസ് ഫോർ അതേഴ്സ് ഹെൽപ് ദം ടു ഫൈൻഡ് ദ ലോർഡ് ബൈ ബീങ് കൈൻഡ് ടു ദം ബട്ട് ബി കെയർഫുൾ ദാറ്റ് യു യുവേഴ്സസ് ആർ നോട്ട് പുൾഡ് അലോങ് ഇൻ ടു ദർ സിൻസ്. ബി കെയർഫുൾ ദാറ്റ് യു യുവേഴ്സസ് ആർ നോട്ട് പുൾഡ് അലോങ് ഇൻ ടു ദർ സിൻസ്. അവരുടെ പാപങ്ങളിലേക്ക് നാം വലിച്ചു കൊണ്ടുപോകപ്പെടാനിട വരാതെ നാം നമ്മെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. കോരഹിൻ്റെ പുത്രന്മാർ, അവര് അപ്പൻ കോരഹ് മരിച്ചപ്പോൾ ആ കൂടെ ഭൂമി വളർന്ന് വിഴുങ്ങപ്പെടാതിരിക്കാൻ കാരണം, രക്ഷപ്പെടാൻ കാരണം, അവര് ഓടിയകന്നു എന്നുള്ളതാണ്. അപ്പൻ്റെ കൂടാരങ്ങളിൽ നിന്ന് അവർ ഓടിയകന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ലോകമയത്വമുള്ള വ്യക്തികളിൽ നിന്നും പരിശുദ്ധാത്മാവിനെ എതിർക്കുന്നവരിൽ നിന്നും ദൈവത്തിൻ്റെ വഴികളെയും വചനത്തെയും ധിക്കരിക്കുന്നവരിൽ നിന്നും അകന്നു മാറിയില്ലെങ്കിൽ നമുക്ക് ആത്മാവിൽ ക്ഷതം സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 18:4 നമുക്ക് വായിച്ചു കേൾക്കാം.
വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്.
ഈ അവൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മർമ്മം മഹതിയാം ബാബിലോണിനെ കുറിച്ചാണ്. അത് പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും മാതാവായി അറിയപ്പെടുന്ന ലോകമയത്വത്തെ കുറിച്ചാണ്. അത് വേറൊരു വിഷയമാകെ ഇപ്പോൾ അതിനെ ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഭൂമിയിൽ മുഴങ്ങിക്കേൾക്കുന്നു. ഞാൻ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടു. എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെ ഇരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ 2-ാമത്തെ ലേഖനം, ഒരധ്യായം മാത്രമുള്ള ലേഖനമാണല്ലോ. 2-ാമത്തെ ലേഖനം 7-ാം വാക്യം മുതലേ വായിച്ചു കേൾക്കാം.
യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവർ ആകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും
ദൈവമില്ല.
ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്.
അവനെ കുശലം പറയുകയും അരുത്.
അവനെ കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ.
ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, എപ്പോഴും നാം അവിശ്വാസികളിൽ നിന്ന് വേർപാട് പാലിച്ചു നിൽക്കണം. അവരുടെ മത്സരങ്ങളിൽ പങ്കാളികളാകരുത്. ദൈവത്തിൻ്റേത് എന്ന് അഭിമാനത്തോടെ അവർ പറയുന്നതായ വാക്കുകളിൽ ഒരിക്കലും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, ചതിപറ്റിപ്പോകരുത്. എപ്പോഴും നിങ്ങൾ അവലംബിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് നമ്മുടെ ദ ഹോളി ബൈബിൾ, ഈ തിരുവചന മാത്രമാണ്, സത്യവേദപുസ്തകം മാത്രം. വേദപുസ്തകത്തിൽ തെറ്റുപറ്റുകയില്ല. വേദപുസ്തകത്തിലെ സത്യങ്ങൾക്ക് വിരുദ്ധമായി വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളെ വളച്ചൊടിച്ച് തന്ത്രപൂർവം മനുഷ്യനെ ചതിക്കാൻ പലരും പ്രയത്നിച്ചു എന്ന് വരാം. സൂക്ഷിക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും ശത്രു കൈയടക്കാൻ നാം വിട്ടുകൊടുക്കരുത്. നമ്മെ തന്നെ നാം സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തൻ ബോധ്യപ്പെടും ആ മധുരതരമായ സാമീപ്യത്തിൻ്റെ സൗരഭ്യം. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുവചനം നാം വായിക്കുന്നു, നാം ധ്യാനിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളത്തിന് സമാധാനം ലഭിക്കുന്നു. കർത്താവിൻ്റെ പാദത്തിൽ ചേർന്നിരിക്കുന്നതായ അനുഭവം നാം പ്രാപിക്കുന്നു. കർത്താവ് നമ്മെ തലോടുന്ന അനുഭവം നാം പ്രാപിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന കർത്താവിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത് എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. സ്തോത്രം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാനും കഴിവുള്ളവനാകുന്നു. നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ പിശാച് ശ്രമിക്കും. നമ്മെ അവിശ്വാസത്തിലേക്ക് നയിക്കാൻ പിശാച് പരിശ്രമിക്കും. നമ്മെ ആത്മീയ ജീവിതത്തിൽ തളർത്താൻ പിശാച് പരിശ്രമിക്കും. പക്ഷേ ഒന്നിലും നാം തളരരുത്, ഒന്നിലും നാം വാടിപ്പോകരുത്. കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട്, കർത്താവിനെ തന്നെ നോക്കി നമുക്ക് ഏകാഗ്രതയോടെ നമ്മുടെ ജീവിതം തുടരാം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് സംഗീതക്കാരൻ പാടുന്നത് നമ്മുടെ അനുഭവമാക്കിയെടുക്കണം. നിങ്ങൾ തിരുവചനം വായിക്കണം. നിങ്ങൾ തിരുവചനം വായിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും കർത്തൃപാദത്തിൽ ഇരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്താനുള്ളതെല്ലാം തിരുത്തി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കർത്തൃപാദത്തിൽ ഇരിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എല്ലാ നന്മകൾക്കായും ദൈവത്തെ സ്തുതിക്കണം. എണ്ണി എണ്ണി സ്തുതിക്കണം. എല്ലാറ്റിനായും ദൈവത്തിന് സ്തോത്രം കരയേറ്റണം. അങ്ങനെ ആത്മീയ ജീവിതം നിങ്ങൾ ശുഭകരമായി നയിക്കണം. കർത്താവിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവായ യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വീണ്ടും വരും. മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് പോയവൻ വീണ്ടും വരും. സ്തോത്രം. പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന് മലാഖമാർ സാക്ഷിച്ചു. അവൻ വീണ്ടും വരും. കർത്താവിൻ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഓർക്കുക, ആ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്നവർ അടയാളമുള്ളവരായിരിക്കും. ആ തിരുരക്തത്തിൻ്റെ അടയാളം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി നമ്മുടെ പാപം വഹിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും പാപം ചുമന്ന് കുരിശിലേറിയ എൻ്റെ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരുരക്തത്തിൻ്റെ മുദ്ര നമുക്കുണ്ടായിരിക്കണം. ആ അടയാളമുണ്ടായിരിക്കണം. ആ അടയാളമുള്ളവരെല്ലാം പറന്നുയരും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വീണ്ടും വരുമ്പോൾ ആ മുദ്രയുള്ളവർ മാത്രം പറന്നുയരും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കാന്തം പിടിക്കുമ്പോൾ ആ കാന്തത്തിലേക്ക് ആകർഷണത്തിൽപ്പെട്ട ഇരുമ്പ് സൂചികൾ പിടിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം. ഇരുമ്പ് സൂചിയല്ലാതെ കല്ലും മണ്ണും മറ്റു മറ്റേതെങ്കിലും സാധനങ്ങളൊന്നും കാന്തത്തിൽ പിടിക്കുകയില്ല. കാന്തത്തിൽ പിടിക്കുന്നത് ആ കാന്തശക്തിയോട് അടുപ്പമുള്ളത് മാത്രമേ പിടിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. എന്നതുപോലെ അടയാളമുള്ളവർ മാത്രം പറന്നുയരും. കർത്താവിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ രണ്ടാമത്തെ വരയിൽ പരിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ ആ കൂടെ പറന്നുയരാൻ എനിക്കും ഭാഗ്യം തരണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ വിരുദ്ധ തെറ്റിക്കുവാൻ പിശാച് പരിശ്രമിക്കും. പക്ഷേ ഭയപ്പെടരുത്. യേശുക്രിസ്തുവിനെ മാത്രം വിളിച്ചാൽ മതി. യേശുക്രിസ്തുവിനെ വിളിച്ചാൽ അവൻ വിളി കേൾക്കും. ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഉള്ളഴിഞ്ഞ് വിളിക്കുമ്പോൾ വിളി കേട്ടവൻ വരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവേ എന്നിങ്ങ് വിളിക്കുമ്പോൾ അവൻ നിങ്ങളുടെ അരികിലേക്ക് വരും. നിങ്ങളുടെ വേദനകൾ അവൻ കാണും. നിങ്ങളുടെ ഭാരങ്ങൾ അവൻ കാണും. അവൻ നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കും. എല്ലാം കേൾക്കും. നിങ്ങളുടെ മേൽ തൻ്റെ തിരക്തത്താൽ മുദ്ര ചാർത്തി നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് സമാധാനമുള്ള സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് അവൻ ചേർക്കും. അവൻ രണ്ടാമത്തവരു വേണ്ടി ഒരുങ്ങണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ രണ്ടാമത്തവരിൽ പറന്നുയരാൻ ഒരുങ്ങണമേ. ഈ ലോകത്ത് അവൻ്റെ പ്രകാരങ്ങളിൽ കഴിക്കുന്നവർ മാത്രമാണ് നിത്യകൂടാരമാവും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവെ, നിൻ്റെ പ്രകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാളുത്തമമല്ലോ എന്ന് പാടിക്കൊണ്ട് നമുക്ക് കർത്താവിനെ ആശ്രയിച്ച് പുറത്തു നിന്ന് തിരുവചനം ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുത കൃപ നിങ്ങളെ വലയം ചെയ്ത് നിൽക്കട്ടെ. ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളിൽ പ്രശോഭിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളോട് മനസ്സറിഞ്ഞതിനായി സ്തോത്രം. ഞങ്ങളോട് കരുണ തോന്നിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകളെല്ലാം നീ കാണുന്നു. ഞങ്ങളുടെ അറിവുകേടുകളും അവിശ്വാസങ്ങളെല്ലാം നീ അറിയുന്നു. കർത്താവേ, അടിയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിച്ച് നിൻ്റെ മഹത്വം രാജ്യത്തിന് യോഗ്യരാക്കി തീർക്കണമേ. നാഥാ, ഞങ്ങൾ നിന്നോട് പറഞ്ഞ വാക്ക്, നീ ഞങ്ങളോട് പറഞ്ഞ വാക്ക്, എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും തലോടണമേ. എൻ്റെ കർത്താവേ, എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. അടുത്ത രണ്ടാമത്തേതിനു വേണ്ടി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ വരുന്ന ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് ഒന്നാം ഞായറാഴ്ചയാണല്ലോ. നിങ്ങൾ മറക്കരുത്, ഒന്നാം ഞായറാഴ്ച ഉച്ചയ്ക്ക് നാലാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3 വരെ നമ്മുടെ പ്രാർത്ഥനാ യോഗമാണ്. നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ തീർച്ചയായും അതിൽ സംബന്ധിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നാളെ രാവിലെ സൂര്യ TV 6:30 വചനശ്രുഷിയുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 സൂര്യ TV നമ്മുടെ പ്രസംഗമുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കാൻ ഓർക്കുക. ദൈവത്തിന് സ്തോത്രം.